മാധ്യമ പ്രവർത്തകനും അഭിഭാഷകനും മുൻ MPയുമായ ശ്രീ സെബാസ്റ്റ്യൻ പോൾ എഴുതിയ ലേഖനം. NDTV അദാനിയുടെ കടവിൽ. വാർത്തകളിൽ വ്യാപരിക്കുന്നവർ ചിലപ്പോൾ സ്വയം വാർത്തയാകുന്നു. പ്രണോയ് റോയിയുടെ പേരിൽ പ്രശസ്തമായി അറിയപ്പെടുന്ന NDTV എന്ന ഇംഗ്ലീഷ് വാർത്താ ചാനൽ ഗൗതം അദാനിക്ക് സ്വന്തമാകുന്നുവെന്ന വാർത്ത പക്ഷേ മാധ്യമങ്ങൾക്ക് സാമ്പത്തിക വാർത്ത മാത്രമായി. NDTV യുടെ 29.18% ഓഹരി പരോക്ഷമായി ഏറ്റെടുക്കുന്നതോടെ വാർത്താലോകത്തെ പടക്കുതിര അദാനിയുടെ ലായത്തിലെ മെരുങ്ങിയ കുതിരയാകും. നിയന്ത്രണ ഏജൻസിയായ SEBI യുടെ വിലക്ക് നീക്കി 26% ഓഹരി കൂടി ഓപ്പൺ ഓഫർ വഴി വാങ്ങാൻ കഴിഞ്ഞാൽ പ്രണോയ് റോയിയുടെ പടിയിറക്കം പൂർണ്ണമാകും. നിലനിൽക്കാൻ പാടുപെടുന്ന ഇന്ത്യൻ മാധ്യമലോകത്തിന് ലഭിക്കുന്ന അപകടകരമായ മുന്നറിയിപ്പായിരിക്കും അത്. രാഷ്ട്രീയത്തിലെ അധികാരസ്ഥാനങ്ങളെക്കാൾ അസ്ഥിരമാണ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ അധികാരസ്ഥാനങ്ങൾ. കാളയും കരടിയും നടത്തുന്ന മറിമായങ്ങളിൽ ഓഹരികൾ കൈമറിഞ്ഞ് എവിടെയെത്തുമെന്ന് പറയാനാവില്ല. വോട്ടിന് തുല്യമാണ് ഓഹരി. പിടിച്ചെടുക്കാനും സ്വന്തമാക്കാനും എളുപ്പമാണ്. കൂറ് നിലനിർത്താൻ MLA മാരെ സൗഹൃദ സംഘത്തെ റിസോർട്ടുകളിലാക്കുന്നത് പോലെ ഓഹരി ഉടമകളെ എവിടെയും സുരക്ഷിതമായി പാർപ്പിക്കാനാവില്ല. പണത്തിന് പണത്തിൻ്റെതായ രീതികളുണ്ട്. വിപണിയിലെ സ്വാഭാവിക നീതിക്കും നിയമങ്ങൾക്കും അനുസൃതമായ അധികാരമാറ്റമല്ല NDTV യിൽ നടക്കാൻ പോകുന്നത്. ഇത് നഗ്നമായ കയ്യേറ്റവും കൈക്കലാക്കലുമാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന പ്രമാണം ഇവിടെ അന്വർത്ഥമാകുന്നു. ഹിക്കിയുടെ കാലം മുതലേ പത്രലോകത്തിന് പരിചയമുള്ള കണ്ടുകെട്ടലിന്റെ ആധുനിക കാലത്തെ രൂപമാണ് സമ്മതത്തോടെയോ സമ്മതമില്ലാതെയോ ഓഹരി കൈമാറ്റത്തിലൂടെ നടക്കുന്ന കോർപ്പറേറ്റ് ഏറ്റെടുക്കൽ. രാജ്യത്തെ 80% മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റ് വലയിലേക്ക് NDTV നിബദിക്കുമ്പോഴുള്ള ആഘാതം വളരെ വലുതായിരിക്കും. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം എന്ന പ്രാണവായുവിൽ മാത്രം നിലനിൽക്കുന്ന ജനാധിപത്യത്തിന് ഏൽക്കുന്ന മാരകമായ ആഘാതമാണത്. മുകേഷ് അംബാനിയും ഗൗതം അദാനിയും ചേർന്നാൽ ഇന്ത്യൻ മാധ്യമലോകത്തിന്റെ ഭൂപടം പൂർണ്ണമാകുമെന്ന അവസ്ഥ ഏതൊരു ഗീബൽസിയൻ കാലത്തേക്കാണ് നമ്മുടെ ജനാധിപത്യത്തെ എത്തിക്കുക എന്നത് ആശങ്കയോടെ കാണണം. സ്റ്റാറുമായി ചേർന്ന് റിലയൻസ് മീഡിയയുടെ 15,000 കോടി രൂപയുടെ കരാർ കൂടിയാകുമ്പോൾ റൂപ്പർട്ട് മർഡോക്കിനും നിൽക്കാൻ ഒരിടം കിട്ടുന്നു. മുറ്റത്ത് നട്ടുവളർത്തുന്ന മുല്ലയേക്കാൾ അദ്ദേഹത്തിന് താൽപ്പര്യം ആരാണ്ട മുല്ലയെ സ്വന്തമാക്കുന്നതാണ്. കിടപ്പാടം പണയം വെച്ചവനെതിരെ സർഫാസി പ്രയോഗിക്കും പോലെയാണ് പ്രണോയ്ക്കും രാധികയ്ക്കുമെതിരെ സമ്മർദ്ദമുണ്ടായത്. അംബാനിക്ക് അടിയറ വച്ചത് അദാനിയുടെ കയ്യിലെത്തി എന്ന വ്യത്യാസം മാത്രമാണ് ഉള്ളത്. വില പറഞ്ഞുള്ള കമ്പോളത്തിലെ വാണിഭമല്ല, ഉടമ അറിയാതെയുള്ള പിടിച്ചെടുക്കലാണ് NDTV യുടെ കാര്യത്തിൽ ഉണ്ടായത്. അതിന് സഹായകമാകും വിധം സ്വന്തം തല അംബാനിയുടെ കക്ഷത്തിൽ വെച്ചു കൊടുത്തുവെന്ന അവിവേകം പ്രണോയ് റോയിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മുകേഷ് അംബാനിയുടെ വിശ്വപ്രധാൻ കമേഴ്ഷനിൽ നിന്ന് ഓഹരിയുടെ ഈടിൽ NDTV പലിശരഹിത വായ്പയായി എടുത്ത 400 കോടി രൂപ തിരിച്ചടയ്ക്കാതിരുന്നതിനെ തുടർന്നുള്ള സ്വാഭാവിക നടപടികൾ മാത്രമാണ് ഉണ്ടായതെന്ന് ലഘുവായി വിശദീകരിക്കാം. കാരണമെന്തായാലും സംഭവിച്ചത് എങ്ങനെയായാലും മാധ്യമലോകത്തെ വ്യത്യസ്തത ഇല്ലാതാക്കുന്നതും ഭരണകൂടത്തിന് അനഭിമതമായ മാധ്യമങ്ങൾക്ക് അടിയറവ് പറയേണ്ടി വരുന്നതും ലഘുവായി കാണാനാവില്ല. അംബാനിയുടെ കമ്പനി അദാനി വാങ്ങിയതോടെയാണ് NDTV യുടെ ഈടോഹരികൾ അദാനി ഗ്രൂപ്പിന് സ്വന്തമായത്. വാർത്താ വ്യവസായം ലോകവ്യാപകമായി പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് ആ മേഖല ആകർഷകമാകുന്നത് എങ്ങനെ? ആമസോൺ ഉടമ ജെഫ് ബെസോസ് 2013 വാഷിംഗ്ടൺ പോസ്റ്റ് സ്വന്തമാക്കി. പെൻറ്റഗൺ പേപ്പേഴ്സിലൂടെയും വാട്ടർഗേറ്റിലൂടെയും പ്രശസ്തമായ പത്രമാണത്. ഇനിയൊരു വാട്ടർഗേറ്റ് ബെസോസിന്റെ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഉണ്ടാവില്ല. ഈ വർഷം ആദ്യമാണ് ക്വന്റിലിയൻ ബിസിനസ് മീഡിയയിലെ 49% ഓഹരികൾ അദാനി എന്റർപ്രൈസസ് വാങ്ങിയത്. പ്രയോജനമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വെള്ളാനകളെ അന്തസ്സിന്റെ പേരിലും രാജപ്രീതിക്ക് വേണ്ടിയും സയാമിലെ സമ്പന്നർ വളർത്താറുണ്ടായിരുന്നു. കോർപ്പറേറ്റുകൾക്ക് മാധ്യമലോകത്തു നിന്ന് വെള്ളാനകളെ ആവശ്യമുണ്ട്. അടിയന്തരാവസ്ഥയിൽ ഭരണകൂടത്തിന് അനഭിമതമായ പത്രമായിരുന്നു രാംനാഥ് ഗോയങ്കയുടെ ഇന്ത്യൻ എക്സ്പ്രസ്. പത്രത്തെ മെരുക്കാൻ ആദ്യം പത്രത്തിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. പരസ്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി. പത്രാധിപരെ നീക്കം ചെയ്യുന്നതിന് സമ്മർദ്ദമുണ്ടായി. മൽഗോക്കർ പോയപ്പോൾ കൂടുതൽ കരുത്തോടെ നരസിംഹൻ വന്നു. പിന്നെ ഡയറക്ടർ ബോർഡിൽ പിടിമുറുക്കി AK ആന്റണിയെ ഡയറക്ടറാക്കി. കൂടുതൽ ഫലിതങ്ങളിലേക്കും അനിഷ്ടങ്ങളിലേക്കും നീങ്ങുന്നതിന് മുമ്പ് അപ്രതീക്ഷിതമായി അടിയന്തരാവസ്ഥയുടെ സമാപ്തി ഉണ്ടായതിനാൽ ഇന്ത്യൻ എക്സ്പ്രസ് രക്ഷപ്പെട്ടു. നാടുവിടുന്നതിനു വേണ്ടി അപ്പോൾ ഗോയങ്ക നേപ്പാൾ അതിർത്തി വരെ എത്തിയിരുന്നു. എൻ ഡി ടി വിയുടെ കാര്യത്തിൽ നാട്യങ്ങളില്ലാതെ ഏറ്റെടുക്കൽ ദൗത്യം നരേന്ദ്രമോദിയുടെ ചങ്ങാതിമാർ നിർവഹിച്ചു. ഇതിൽ അത്ഭുതകരമായി ഒന്നുമില്ല. ശശികുമാറിന്റെ ഏഷ്യാനെറ്റ് അറിയുന്നതും അറിയാത്തതുമായ കൈകളിലൂടെ കടന്ന് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി മന്ത്രിയുടെ കയ്യിലായി. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ബി ജെ പി ചാനലായി എന്ന് പറയാനാവില്ല. വിനു വി ജോണിന് അങ്ങോട്ടും ഇങ്ങോട്ടും ശരവർഷം നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തിയിട്ടുണ്ട്. ബി ജെ പിയുടെ പ്രചാരവേല പ്രത്യക്ഷത്തിൽ ഏഷ്യാനെറ്റ് നടത്തുന്നില്ല. അതിന് ജനം ടി വി ഉണ്ട്. ആഗോളീകരണകാലത്തെ രാഷ്ട്രീയ അജണ്ടകൾ കോർപ്പറേറ്റ് ഉപശാലകളിൽ ഉരുത്തിരിയുന്നത് സാവധാനത്തിലാണ്. അവ രൂപപ്പെടുന്നതും നടപ്പാക്കപ്പെടുന്നതും സാവകാശത്തിലാണ്. എല്ലാം സാവകാശം എന്ന നയമാണ് മർഡോക്കിൻ്റേത്. ഉള്ളിൽ കടക്കുന്നതുവരെ വൈറസിൻ്റെ വരവ് ആരും അറിയുന്നില്ല. ഉള്ളടക്കമറിയാതെ സ്വീകരിക്കപ്പെടുന്ന മാധ്യമങ്ങളെയാണ് ആധുനിക കാലത്തെ ട്രോജൻ കുതിരകളെന്ന് വിളിക്കുന്നത്. ഏറ്റെടുക്കാനായില്ലെങ്കിൽ മെരുക്കിയെടുക്കുക, അതുമായില്ലെങ്കിൽ വെടക്കാക്കുക എന്നതാണ് ഇന്നത്തെ രീതി. പത്രങ്ങളുടെയും ചാനലുകളിലൂടെയും സ്വാതന്ത്ര്യത്തിൻ്റെ തോത് അവയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്കറിയാം. അന്താരാഷ്ട്ര പത്രസ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 150. 180 രാജ്യങ്ങളിലെ അവസ്ഥയാണ് പരിശോധിക്കപ്പെട്ടത്. വിവരാവകാശ നിയമത്തിന്റെ പിൻബലത്തോടെ പുഷ്ടിപ്പെടേണ്ട അന്വേഷണാത്മക പത്രപ്രവർത്തനം ഇലകൊഴിഞ്ഞ അവസ്ഥയിലായി. ജൽപ്പന സ്വഭാവത്തിലുള്ള വിവാദങ്ങളിലും ഊതിപ്പെരുപ്പിക്കുന്ന പ്രാദേശിക പരാതികളിലും അശ്ലീല സ്വഭാവമുള്ള ഊഹാപോഹങ്ങളിലും അഭിരമിച്ച് കാലക്ഷേപം നടത്തുകയാണ് മാധ്യമങ്ങൾ. ഒന്ന് കുലച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ അത് വാലാട്ടിക്കൊണ്ടുള്ള മുരൾച്ചയിൽ ഒതുങ്ങുന്നു. സൂര്യന് അഭിമുഖമായി നിർത്തിക്കൊണ്ടാണ് ബ്യൂസി ഫാസലിനെ അലക്സാണ്ടർ നിലയ്ക്ക് നിർത്തിയത്. അധികാരമാകുന്ന സൂര്യനെ നേരെ നിർത്തി മാധ്യമാശ്വങ്ങൾ മെരുക്കപ്പെടുന്നു. പ്രബലമായ മാതൃഭൂമിയെ കൊത്തിപ്പറക്കാൻ ടൈംസ് ഓഫ് ഇന്ത്യ ശ്രമിച്ചപ്പോഴാണ് ഓഹരിയുടെ കരുത്തും കളിയും കേരളത്തിൽ സാമാന്യ ജനങ്ങൾ അറിഞ്ഞത്. വില കൂട്ടിപ്പറഞ്ഞ് വാങ്ങിക്കൂട്ടുന്ന ഓഹരികളുടെ ബലത്തിൽ കോർപ്പറേറ്റ് ടേക്ക് ഓവറിന് മാതൃഭൂമിയെ വിട്ടുകൊടുക്കില്ലെന്ന നിലപാട് പൊതുസമൂഹത്തിനുണ്ടായി. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കൊക്കിൽ മാതൃഭൂമി ഒതുങ്ങാതെയായി. ഇന്ന് മാതൃഭൂമിയുടെ സംവിധാനത്തിലാണ് ടൈംസ് ഓഫ് ഇന്ത്യ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അത്തരം ജനകീയ പ്രതിരോധം സാധ്യമാകാത്ത രീതിയിൽ കോർപ്പറേറ്റ് പ്രവർത്തനങ്ങൾ അതാര്യവും അദൃഷ്ടവുമായിരിക്കുന്നു. ഭരണകൂടത്തിന്റെ പിന്തുണയോടെയും ഭരണകൂടത്തെ പിന്തുണച്ചും കഴിയുന്ന കോർപ്പറേറ്റുകൾ ലെവിയാത്തൻ കണക്കെ ഭരണകൂടത്തേക്കാൾ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ എതിർപ്പുകൾ അസാധ്യമാകുന്നു. ഇന്ത്യയിലെ വിശപ്പകറ്റാൻ അമേരിക്കൻ വയലുകളിൽ ഗോതമ്പ് വിളയുന്ന കാലമായിരുന്നിട്ടും ഇന്ത്യൻ പത്രങ്ങളിൽ വിദേശ മൂലധനം അനുവദിക്കില്ലെന്ന നിലപാട് പ്രധാനമന്ത്രി നെഹ്റു സ്വീകരിച്ചത് ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടിയായിരുന്നു. പത്രപ്രവർത്തനം വ്യവസായവും പത്രം ഉൽപ്പന്നവും എന്ന ചിന്തയ്ക്ക് പ്രാമുഖ്യം നൽകുന്നവർ ഫോർത്ത് എസ്റ്റേറ്റിനെ റിയൽ എസ്റ്റേറ്റായി കാണുന്നു. ജനാധിപത്യത്തിലെ വിശുദ്ധമായ സ്ഥാപനം ആഗോളീകരണത്തിന്റെ തുറന്ന കമ്പോളത്തിൽ വിൽപ്പനയ്ക്ക് വയ്ക്കപ്പെടുന്നു. പത്രങ്ങളിൽ അനുവദനീയമായ വിദേശ മൂലധനം 26% തുടങ്ങി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നറിയില്ല. ജനാധിപത്യത്തിലെ അഭിപ്രായ പ്രകടനം ഉറപ്പാക്കേണ്ടത് ഇങ്ങനെയല്ല. അധികാരത്തിന്റെ ചതുരംഗ പലകയിൽ പണയം വയ്ക്കാനുള്ളതല്ല മാധ്യമ സ്വാതന്ത്ര്യം. അങ്ങനെയൊരു പണയമാണ് കുരുക്ഷേത്രത്തിലെ ഏറ്റുമുട്ടലിൽ അവസാനിച്ചത്. വ്യത്യസ്തവും പരസ്പര വിരുദ്ധവുമായ വസ്തുതകളുടെ നേർക്കാഴ്ചയാണ് മാധ്യമങ്ങളെ ജനാധിപത്യത്തിലെ മാധ്യമങ്ങളാക്കുന്നത്. ഒരു ഇടയനും ഒരു തൊഴുത്തും എന്നത് യേശു നിരീക്ഷിച്ച ആദർശലോകമാണ്. പക്ഷേ മാധ്യമരംഗം അങ്ങനെയാകരുത്. സെൻസർഷിപ്പിനേക്കാൾ ഭയാനകവും അപകടകരവുമാണ് ഭിന്നസ്വരങ്ങൾക്ക് ഇടമില്ലാത്ത ഏകലായം. മർഡോക്കിനെ മധ്യേ നിർത്തി അംബാനിയും അദാനിയും കൈകോർക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണ്.